നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഞങ്ങൾക്ക് തരണം. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോട് കൂടെ സ്ത്രീകൾ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. ശുദ്ധവള്ളകനോർത്ത മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങൾ മരണ സമയത്തും ദൈവനമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേ. സൃഷ്ടാവ് നിർമ്മാതാവ് ഞങ്ങളുടെ ദൈവമായ കർത്താവെ, ഞങ്ങൾ ഇന്നത്തെ തുടർക്കാലം അവിടുത്തെ കണ്ണനെ കൃഷ്ണനെ പോലെ കാത്തു പരിപാലിച്ചു ഞാനെ സ്തുതിക്കുന്നു. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതായി ഈ സന്ധ്യ ഞങ്ങൾക്കായിട്ട് ദാനമായി നൽകിയതിനെ ഓർത്ത് നിന്റെ തിരുനാമത്തെ ഞങ്ങൾ ആയിരം പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ നാവുകൾ കൊണ്ടും ഞങ്ങളുടെ വാക്കുകൾ കൊണ്ടും എന്നെ സ്തുതിക്കുവാണ്ടക്കോ ഞങ്ങളെ അവിടുന്ന് അനുവദിക്കണമേ. സ്വർഗീയ മാലാഖമാരുടെ മഹത്വമുള്ള സ്തുതിപ്പുകളോടൊപ്പം ഞങ്ങളുടെ ബലഹീനമായ ശബ്ദവും കർത്താവെ അവരുടെ സ്വർഗീയ സിംഹാസനത്തിന് മുൻപാകെ കേൾക്കപ്പെട്ടവയും അംഗീകരിക്കപ്പെട്ടവയുമായി ആക്കി തീർക്കണമേ. ഞങ്ങളുടെ പ്രസ്ഥാനത്തിന് മുമ്പാകെ സമർപ്പിക്കുന്നു. ദൈവമാതാവായ വിശുദ്ധ കന്യക മറിയാമിന്റെ നാമത്തിൽ സ്ഥാപിതമായിട്ടുള്ള ഈ പ്രസ്ഥാനത്തെ കർത്താവെ മാതാവിന്റെ മതസ്ഥിതി അനുഗ്രഹിക്കുമാറാകണമേ. ഓരോ പ്രവർത്തനങ്ങളെയും അവിടുന്ന് വാഴ്ത്തണമേ. നേതൃത്വം നൽകുന്ന ഏറ്റവും ബഹുമാനപ്പെട്ട അച്ഛനെയും സഹോദരിമാരെ തിരുമുമ്പാകെ സമർപ്പിക്കുന്നു. കർത്താവെ, അവരുടെ എല്ലാ ദീർഘവീക്ഷണത്തോടുകൂടിയുള്ള പ്രവർത്തനങ്ങളെയും ദൈവികമായി കർത്താവെയോടുന്ന് പൂർത്തീകരിക്കുമാറാകണമേ. ഈ പഠന പരമ്പരയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഏറ്റവും അനുഗ്രഹപ്രദമായി ഓരോ കാര്യങ്ങളെക്കുറിച്ചും കൂടുതലായി പഠിക്കുവാനും ഗ്രഹിക്കുവാനും വരുന്ന തലമുറയ്ക്ക് അതിനെ പ്രദാനം ചെയ്യുവാനും അവിടുന്ന് സഹായിക്കുമാറാകണമേ. ദൈവനമ്പുരാനെ, പരിശുദ്ധ സഭയുടെ നല്ല കെട്ടുറപ്പിന് വേണ്ടി സ്വാർത്ഥതയില്ലാതെ പ്രവർത്തിക്കുവാൻ തക്കോണം അമ്മമാരെയും സഹോദരിമാരെയും അവിടെ ഒരുക്കുമാറാകണമേ. ഇന്നത്തെ ഈ പഠനത്തെ പ്രത്യേകമായ തിരുസന്നിധി സമർപ്പിക്കുന്ന കർത്താവ്, ഞങ്ങൾ ഓരോരുത്തരുടെയും ബോധത്തോടും ബുദ്ധിയോടും കൂടി അവിടുന്ന് പ്രവർത്തിക്കുമാറാകണമേ. അവരവരുടെ ജോലി തിരക്കിനിടയിലും ജോലികൾക്ക് ശേഷം ക്ഷീണിച്ച ശരീരത്തോടെയും മനസ്സോടുകൂടി കടന്നു വന്നിരിക്കുന്ന എല്ലാ സഹോദരിമാരെയും തിരുവിമ്പാകെ സമർപ്പിക്കുന്ന കർത്താവ്, അവരുടെ മനസ്സിനെയും ശരീരത്തോടെ ബലപ്പെടുത്തണമേ. അവർ കാണിക്കുന്ന നല്ല മനസ്സിനും കർത്താവ് എപ്പോഴും തീരുമെന്നായി അവർ പ്രതിഫലം നൽകുമാറാകണമേ. ഒരു നിങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവ്, എല്ലാ കാര്യങ്ങളും തിരുവിമ്പാകെ താഴ്ത്തി സമർപ്പിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരവുകളുമാറാകണമേ. ആമേ.
ഒരു വാക്ക് അച്ഛനെ ഒന്ന് പരിചയപ്പെടുത്താം. ഈ വർഷത്തെ നമ്മുടെ ഫെയ്ത്ത് സ്റ്റഡി ക്ലാസ് എന്ന് ആരംഭിക്കുകയാണ്. ഫെയ്ത്ത് സ്റ്റഡിക്ക് വേണ്ടി എടുത്തിരിക്കുന്ന ടോപ്പിക് വിവാഹ ശുശ്രൂഷ, ഹോളി മാട്രിമണി ആണ്. ഈ വിഷയം പഠിപ്പിക്കുന്നത് ബഹുമാനപ്പെട്ട തോമസ് മാത്യു അച്ഛൻ, ജോബി അച്ഛൻ എന്നൊക്കെ നമ്മൾ വിളിക്കും, അച്ഛനാണ്. ടെക്സസിലെ പ്ലാനോ സെന്റ് പോൾസ് ഇടവകയിലെ വികാരിയായിട്ട് അച്ഛൻ സേവനം അനുഷ്ഠിക്കുന്നു. കൊച്ചമ്മയും രണ്ടു മക്കളും അടങ്ങുന്ന കുടുംബമാണ്. MMBSന്റെ ഡാലസ് റീജിയനിലെ പ്രവർത്തനങ്ങളിൽ അച്ഛൻ എല്ലാ സഹായങ്ങളും പിന്തുണയും നൽകി വരുന്ന വർഷങ്ങളായിട്ട് എല്ലാ വർഷവും സിലബസിലുള്ള സ്റ്റഡി പോർഷനെ കുറിച്ച് അച്ഛൻ ഡാലസ് റീജിയനിലെ ക്ലാസ് എടുത്ത് പരീക്ഷയ്ക്ക് പഠിക്കുന്ന മെമ്പേഴ്സിനെ അതിനായി പരിശീലിപ്പിക്കുകയും അതിലുപരിയായി ദൈവവചനം അവരിൽ കൂടുതൽ പതിയുവാൻ തക്കവണ്ണം മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യാറുണ്ട്. കഴിഞ്ഞ വർഷം ഡയസിഷൻ ലെവലില് നമുക്ക് അച്ഛൻ SA ടോപ്പിക്കിനെ കുറിച്ചൊരു ക്ലാസ് എടുത്തിരുന്നു. അച്ഛന്റെ ക്ലാസ്സുകൾ കേൾക്കുന്ന നമുക്ക് എല്ലാവർക്കും അതൊരു അനുഗ്രഹപ്രദമായ അനുഭവമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അച്ഛനെ ക്ലാസ് എടുക്കുന്നതിനായിട്ട് ക്ഷണിക്കുന്നു.
ദൈവത്തിന്റെ തിരുനാമത്തിൽ മഹത്വം ഉണ്ടായിരിക്കട്ടെ. അച്ഛനെ കുറിച്ച് പറഞ്ഞ എല്ലാ വാക്കുകൾക്കും ആദ്യം തന്നെ നന്ദി അറിയിക്കുകയാണ്. ഇപ്പോഴും പരിചയമില്ലാത്ത ഒരുപാട് ആൾക്കാർ കാണും. മർത്തമറിയ സമാജത്തിന്റെ ഒരു വെൽവിഷറായിട്ടുള്ള ഒരു അച്ഛൻ എന്ന് മാത്രം പ്രൈമറിയായിട്ട് എന്നെ കുറിച്ച് വിചാരിച്ചാൽ മതി. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പിന്നീട് പരിചയപ്പെടാം. ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മൾ പഠിക്കേണ്ട കോണം ആഗ്രഹിക്കുന്ന വിഷയം ഹോളി മാട്രിമണി അല്ലെങ്കിൽ വിശുദ്ധ വിവാഹ ശുശ്രൂഷ, വിവാഹ കൂദാശ എന്നുള്ളതിനെ കുറിച്ചാണ്. എൻ്റെ ഒരു ആഗ്രഹം അനുസരിച്ച് നമ്മൾ ഈ വിവാഹ ശുശ്രൂഷയെ കുറിച്ച് കൂടുതലായി പഠിക്കുമ്പോൾ ഒരു സിസ്റ്റമാറ്റിക്കായിട്ടുള്ള ഒരു പഠനം ആവശ്യമാണ് എന്ന് തോന്നിയത് കൊണ്ട് അതിൻ്റെ രണ്ടാമത്തെ ഭാഗം ഞാൻ തൽക്കാലം അവിടെ മാറ്റിവെക്കുകയാണ്. വിവാഹ ശുശ്രൂഷ എന്നുള്ളതിൽ നിന്നും സർവീസ് എന്ന് പറഞ്ഞ പോർഷൻ മാറ്റി വെച്ചിട്ട് വിവാഹം എന്നുള്ള ആ വേർഡ് മാത്രം മാട്രിമണി എന്നോ മാരേജ് എന്നോ വെഡിങ് എന്നോ ഒക്കെ പറയാവുന്ന വിവാഹം എന്ന് പറയുന്ന ആ ആശയത്തെക്കുറിച്ചും അതിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ചുമുള്ള നമ്മളുടെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ചില ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ മാത്രം ആദ്യത്തെ ക്ലാസ്സിൽ അവതരിപ്പിക്കുകയാണ്. ചിലപ്പോൾ കംപ്ലീറ്റ്ലി ഒരു സെക്യുലർ ക്ലാസ്സായിട്ട് ചിലപ്പോൾ മാറിയേക്കാം. ഇടയ്ക്കിടയ്ക്കൊക്കെ ചിലപ്പോഴൊക്കെ ബിബ്ലിക്കൽ എക്സാമ്പിളുകളോ അല്ലെങ്കിൽ നമ്മളുടെ ഇടവകകളിൽ നിന്നുള്ള എക്സാമ്പിളുകളോ ഒക്കെ ചിലപ്പോൾ വന്നിരിക്കും. അത് പക്ക ഒരു സെക്യുലർ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനുശേഷം നമുക്ക് ബിബ്ലിക്കൽ തിയോളജിക്കൽ എക്ലീസിയാസ്റ്റിക്കൽ തുടങ്ങിയ അതുപോലെ തന്നെ സാക്രമെന്റൽ ആയിട്ടുള്ള മേഖലകളിലേക്ക് കടക്കാം ഞാൻ വിചാരിക്കാം. എനിക്ക് തോന്നുന്നു ലോകത്തിൽ ആക്ട് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് മാരേജ് ഈസ് ദ മോസ്റ്റ് ഡിസ്കസ്ഡ് ടോപ്പിക് ഇൻ ദ യൂണിവേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്, എസ്പെഷ്യലി ഇൻ ക്രിസ്ത്യാനിറ്റി. ക്രിസ്ത്യാനികളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ടോപ്പിക്കാണ് ഹോളി മാട്രിമണി അല്ലെങ്കിൽ വിവാഹം, വിവാഹ കൂദാശ എന്നൊക്കെയുള്ളത്. നമ്മൾ വെറുതെ ശ്രദ്ധിച്ചാൽ മതി നമ്മളുടെ മെത്രാപ്പൊലീത്തമാരുടെ, തിരുമേനിമാരുടെ, അയ്മേനികളുടെ ഒക്കെ പ്രസംഗങ്ങൾ, സാധാരണ കൺവെൻഷൻ പ്രസംഗങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എവിടെയെങ്കിലുമൊക്കെ വിവാഹത്തിൻ്റെ മെൻഷൻസ്, വിവാഹത്തെക്കുറിച്ച് മെൻഷൻ ചെയ്യുന്നത് നമുക്ക് കേൾക്കാൻ പറ്റും. വിവാഹത്തിന് നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരുന്ന ചില കാര്യങ്ങൾ ഇങ്ങനെയായിരുന്നു, പക്ഷേ ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് അതൊക്കെ മാറി വരുന്നു എന്നൊക്കെ പറയും. വിവാഹം എവിടെ പോയാലും അപ്പം ആളുകൾ തമ്മിൽ സംസാരിക്കുന്ന കൂട്ടത്തിലായാലും ദ ആക്ട് ഓഫ് മാരേജ് അല്ലെങ്കിൽ ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് മാരേജ് ഈസ് കോമൺലി ഡിസ്കസ്ഡ് അമംഗ് അവർ സൊസൈറ്റി. നമ്മുടെ സമൂഹത്തിനിടയിൽ ഇങ്ങനെ ഒരുപാട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ഒരു മാറ്ററാണ് വിവാഹം എന്നുള്ളത്. അത് ഞാൻ ഏത് വാക്ക് ഉപയോഗിക്കണം എന്ന് എനിക്ക് അങ്ങോട്ട് അറിയില്ല. കാരണം ഓരോ വാക്കിനും അതിൻ്റെതായിട്ടുള്ള കൊണോട്ടേഷൻ ഉള്ളത് കൊണ്ട് കാര്യം ഞാൻ പിന്നീട് അതിനെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് തന്നെ ഏത് വാക്ക് ഉപയോഗിക്കണം. അതുകൊണ്ട് ഞാൻ മലയാളത്തിലെ വിവാഹം എന്ന് തന്നെ അങ്ങ് പറയുകയാണ്. വെഡിങ് എന്ന് പറഞ്ഞാൽ അത് വേറെ അർത്ഥമാണ്, മാരേജ് എന്ന് പറഞ്ഞാൽ വേറെ അർത്ഥമാണ്, ഹോളി മാട്രിമണി എന്ന് പറഞ്ഞാൽ അത് വേറെ അർത്ഥമാണ്. അങ്ങനെ പല പല അർത്ഥങ്ങളാണ്. അതുകൊണ്ട് ഞാൻ വിവാഹം എന്ന മലയാളം വാക്ക് തന്നെ അതിനങ്ങ് ഉപയോഗിക്കുകയാണ്. അപ്പൊ അത് നമ്മളുടെ ക്രിസ്ത്യാനിറ്റിയിൽ മാത്രമല്ല, നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ മതി നമ്മൾ വായിക്കുന്ന ലിറ്ററേച്ചർ, അതായത് കഥ, നോവൽ, ഫിക്ഷൻ അതുപോലുള്ള കാര്യങ്ങളൊക്കെ വായിക്കുന്ന ലിറ്ററേച്ചറിലും ആർട്ടിലും, ആർട്ട് എന്ന് പറഞ്ഞാൽ സ്റ്റേജ് ആർട്ടുകളായാലും അതുപോലെ തന്നെ സ്ക്രീൻ ആർട്ടുകളായാലും, അത് സിനിമ പോലുള്ള നാടകം പോലുള്ള സ്റ്റേജ് ആർട്ടുകൾ, സ്ക്രീൻ ആർട്ടുകൾ, ഇതിനകത്തെല്ലാം പ്രധാനപ്പെട്ട തീമായിട്ട് വരുന്നത് വിവാഹമാണ്. അതായത് ആണും പെണ്ണും തമ്മിൽ ഉള്ള ഒരു സംയോഗം, യൂണിയൻ ബിറ്റ്വീൻ മെയിൽ ആൻഡ് ഫീമെയിൽ, പ്രധാനപ്പെട്ട സിനിമകളുടെ എല്ലാം തീം എന്ന് പറഞ്ഞതാണ്. ഒരു സിനിമയുടെ ദാറ്റ് വിൽ ബി ദ ക്ലൈമാക്സ് ഓഫ് ദ മൂവി അല്ലെങ്കിൽ ഓഫ് ദ ഡ്രാമ ഓഫ് ദ നോവൽ. അവർ തമ്മിലുള്ള ഒരു യൂണിയൻ അല്ലെങ്കിൽ അവർ തമ്മിലുള്ള സെപ്പറേഷൻ, ഇതൊക്കെ ആയിരിക്കും മിക്കവാറും തന്നെ 90% ആർട്ടിന്റെ ലിറ്ററേച്ചറിന്റെ ഒക്കെ തീം എന്ന് പറഞ്ഞതായി. അപ്പോൾ ലോകത്തിൽ തന്നെ പല മേഖലകളിലും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്, സോഷ്യോളജിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് വിവാഹം എന്നുള്ളത്. മലയാളത്തിൽ വിവാഹം എന്ന് പറയുന്ന വാക്കിന് ഒരുപാട് സിനണിംസ് നമുക്ക് കാണാൻ സാധിക്കും. ചില സിനണിംസിനെ കുറിച്ച് ഞാൻ പറയാം, നിങ്ങൾ എഴുതിയെടുക്കുന്നു വേണ്ട, കേൾക്കാൻ വേണ്ടി മാത്രം. പഴയ കാലത്ത് സ്വയംവരം എന്നായിരുന്നു കല്യാണത്തെ കുറിച്ച് പറഞ്ഞത്. അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല, അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അതുപോലെ കല്യാണം, പരിണയം, സംബന്ധം, സംയോഗം, മംഗല്യം, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് മലയാളം സിനണിംസ് ഈ വിവാഹം എന്ന് പറഞ്ഞ വാക്കിനുണ്ട്. ഒരു നമുക്കറിയാം നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് അനുസരിച്ചുള്ള ആ വിവാഹത്തിന്റെ പല അർത്ഥതലങ്ങളിലുള്ള പല വാക്കുകളാണ് ഇപ്പൊ നമ്മൾ കേട്ടത്. അതുപോലെ തന്നെ സെയിം ആസ് ഇൻ ഇംഗ്ലീഷ് വി ഹാവ് എ ലോട്ട് ഓഫ് സിനണിംസ് വി ആർ യൂസിംഗ് ഫോർ ദ വേർഡ് മാരേജ്. Those are wedding, alliance, merger, association, coupling, espousal, matrimony, mating, wedlock, nuptials, conjugating, മാച്ച്, അങ്ങനെ ഒരുപാട് സിനണിംസ് മാരേജുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സാധാരണ ഉപയോഗിക്കാറുണ്ട്. അല്ലെങ്കിൽ ഇപ്പം ആദ്യമായിട്ട് കേൾക്കുന്ന ഒന്ന് രണ്ട് വാക്കുകളെങ്കിലും കാണും, പക്ഷെ ഒരുപാട് വാക്കുകൾ ഉണ്ട്, അതിനൊക്കെ അതിൻ്റെതായിട്ടുള്ള അർത്ഥ വ്യത്യാസങ്ങളുമുണ്ട്. ഈ മാരേജ് എന്ന വാക്ക് അതിന്റെ എറ്റിമോളജി പരിശോധിക്കുകയാണെങ്കിൽ മാരിയർ, MARIER, മാരിയർ എന്ന ആംഗ്ലോ ഫ്രഞ്ച് വേർഡ്. നമുക്കറിയാം ഇംഗ്ലീഷിൽ ഇംഗ്ലീഷ് എന്ന് പറയുന്ന, ഇംഗ്ലണ്ട് എന്ന് പറയുന്ന വാക്ക് വന്നത് ആംഗ്ലോ സാക്സൺസ് എന്ന് പറയുന്ന ഒരു ജനത ഇംഗ്ലണ്ടിൽ താമസമാക്കിയതിനു ശേഷമാണെന്നറിയാം. ആ ആംഗിൾസും അതുപോലെ തന്നെ ആംഗിൾസിന്റെയും ഫ്രഞ്ചിന്റെയും സംയോഗം ഉണ്ട്. ആംഗ്ലോ ഫ്രഞ്ച് വേർഡാണ് മാരിയർ എന്ന് പറഞ്ഞ വേർഡ്. അതിന്റെ അർത്ഥം ടു മാരി എന്നാണ്. ആ വേർഡിൽ നിന്നാണ് മാരേജ് എന്ന വാക്ക് ഉണ്ടായിരിക്കുന്നത്. നമ്മൾ വേദപുസ്തകത്തിൽ നോക്കുകയാണെങ്കിൽ വേദപുസ്തകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം മുതൽ കല്യാണം വരെയുള്ള ഒരു വലിയ ഡിസ്ക്രിപ്ഷൻ ഓഫ് അക്കൗണ്ടാണ് വിശുദ്ധ വേദപുസ്തകം. അതായത് ആദാമും ഹവ്വായും തമ്മിലുള്ള യൂണിയൻ മുതൽ അവസാനം ദ വെഡിങ് ഓഫ് ലാം, കുഞ്ഞാടിന്റെ കല്യാണം വരെയുള്ള ഒരു നീണ്ട വിവരണമാണ്, എ ലോങ് ഡിസ്ക്രിപ്ഷൻ ആണ് വിശുദ്ധ വേദപുസ്തകം എന്ന് തന്നെ പറയുന്നത്. അപ്പൊ വേദപുസ്തകപരമായി നോക്കിയാലും കല്യാണത്തിന് വിവാഹത്തിന് ഒരുപാട് പ്രാധാന്യമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകും. നമ്മളുടെ ഒരു സാധാരണ മനുഷ്യന്റെ ജീവിതം പരിശോധിക്കുകയാണെങ്കിൽ ദ സൈക്കിൾ ഓഫ് ലൈഫ് ഈസ് റിലേറ്റഡ് വിത്ത് മാരേജ് എന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഒരാൾ പ്രായപൂർത്തിയാകുന്നു, പറ്റിയ ഒരു പങ്കാളിയെ കണ്ടെത്തുന്നു, ആൻഡ് അവർ തമ്മിൽ വിവാഹ ബന്ധത്തിൽ ഏർപ്പെടുന്നു. അതിനുശേഷം അവരുടെ അടുത്ത തലമുറ, they are bringing up their next generation, and after they became mature, അവർ വീണ്ടും അവരുടെ പങ്കാളികളെ കണ്ടെത്താൻ ആഗ്രഹിക്കുന്നു, അങ്ങനെ അവർ തമ്മിലെ കല്യാണം നടക്കുന്നു, വീണ്ടും അടുത്ത തലമുറ. അങ്ങനെ ദ സൈക്കിൾ ഓഫ് ലൈഫ് എന്ന് പറയുന്നത് തന്നെ മാരേജുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു 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 വസ്തുതയാണ്. ഞാൻ ആദ്യം പറഞ്ഞിരുന്നു ഈ വിവാഹത്തിന് പലതരത്തിലുള്ള സിനണിംസ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അതിൽ പ്രധാനമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മൂന്ന് വാക്കുകൾ, 3 English words, I want to distinguish distinguish the meaning of 3 different English words related to the concept വിവാഹം. അത് മൂന്നെണ്ണം പറഞ്ഞത് വെഡിങ്, മാരേജ് ആൻഡ് മാട്രിമണി. ഈ മൂന്ന് വാക്ക് ഒറ്റ നോട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ദോസ് ക്യാരി സിമിലർ മീനിങ്, എല്ലാത്തിനും ഒരേ മീനിങ് ആണ് നമ്മൾ വിചാരിക്കും. പക്ഷേ വെഡിങ്ങും മാരേജും മാട്രിമണിയും മൂന്ന് ഡിഫറൻറ്റ് അർത്ഥങ്ങളാണ്. ഒന്ന് നമുക്ക് മാരേജ് തന്നെ എടുക്കാം. മാരേജ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് എ പെർമനൻ്റ് ബോണ്ട് ഓർ ലോങ് ടേം ഷെയറിങ്. അതായത് വിവാഹം എന്ന് പറഞ്ഞതിനേക്കാൾ കൂടുതൽ വിവാഹ ജീവിതം എന്നുള്ളതാണ് മാരേജ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം. അതായത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള, ദിസ് ഇസ് എ കവനന്റ് ബിറ്റ്വീൻ ടു പീപ്പിൾ ആൻഡ് ദേ ആർ യുണൈറ്റഡ് ടു ഷെയർ ദംസെൽസ് എന്ന് വേണമെങ്കിൽ പറയാം. അവരുടെ എല്ലാ കാര്യങ്ങളും, സുഖവും ദുഃഖവും സന്തോഷവും സന്താപവും എല്ലാം പരസ്പരം ഷെയർ ചെയ്യാനുള്ള ഒരു ബോണ്ട്, പെർമനന്റ് ബോണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരു ലോങ് ടേം ഷെയറിങ്ങിനുള്ള ഒരു ഒരു കവനന്റ് ആണ് മാരേജ് എന്ന് പറയുന്നത്. എന്നാൽ വെഡിങ് എന്ന് പറയുന്നത്, വെഡിങ് ഈസ് പർട്ടിക്കുലർ സെറിമണി. സെറിമണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പള്ളിയുടെ ഉള്ളിൽ നടക്കുന്ന സെറിമണിയെ കുറിച്ചല്ല, അത് അതിന്റെ ഒരു ഭാഗം മാത്രമാണ്. ആ ദിവസത്തിൽ നടക്കുന്ന എല്ലാ ചടങ്ങുകളെയും ചേർത്താണ് വെഡിങ് എന്ന് പറയുന്നത്. അത് നമ്മൾ വെഡിങ് ആനിവേഴ്സറി എന്ന് പറയുന്നത്. വെഡിങ് ആനിവേഴ്സറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ദിവസത്തിന്റെ, നമുക്ക് കല്യാണം നടന്ന് കെട്ടിയ ആ ദിവസത്തിന്റെ ഓർമ്മയാണല്ലോ വെഡിങ് ആനിവേഴ്സറി. നമ്മൾ മാരേജ് ആനിവേഴ്സറി എന്ന് പറയാറ്, വെഡിങ് ആനിവേഴ്സറി ആ ദിവസത്തിന്റെ ഓർമ്മയായതുകൊണ്ടാണ് ആ ദിവസം നടക്കുന്ന ചടങ്ങുകൾക്കാണ് വെഡിങ് എന്ന് പറയുന്നത്. വെഡിങ് ഡേ എന്നാണല്ലോ നമ്മൾ പറയാറുള്ളത്. അതുപോലെ മാട്രിമണി, മാട്രിമണി എന്ന് പറഞ്ഞാൽ പള്ളിയുടെ ഉള്ളിൽ നടക്കുന്ന സർവീസ് ഓഫ് വെഡിങ് ആണ് മാട്രിമണി. അതായത് പള്ളിയുടെ അല്ലെങ്കിൽ അമ്പലത്തിന്റെ അല്ലെങ്കിൽ റിലീജിയസ് ആയിട്ടുള്ള റിച്വൽസ് ഉൾപ്പെടുന്ന ആ സർവീസിനാണ് മാട്രിമണി എന്ന് പറയുന്നത്. ഈ മാട്രിമണി എന്ന വേർഡും വന്നിരിക്കുന്നത് മാട്രിമോണിയം എന്ന ലാറ്റിൻ വേർഡിൽ നിന്നാണ്. മാട്രിമോണിയം എന്ന വേർഡ് രണ്ട് ഡിറൈവ്ഡ് ഫ്രം ടു ഡിഫറെന്റ് ലാറ്റിൻ വേർഡ്സ് ദാറ്റ് ഇസ് മേറ്റർ MATER ആൻഡ് MONY. മേറ്റർ ആൻഡ് മോണി. മേറ്റർ എന്ന വാക്കിന്റെ അർത്ഥം മദർ എന്നാണ്, അമ്മ. മോണി എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഓഫ് ബീയിങ്, അതായത് ഒരു സ്ത്രീയെ അമ്മയാകാൻ യോഗ്യയാക്കുന്ന ഒരു ചടങ്ങാണ് കല്യാണം. ഒരു മാട്രിമോണി ഈസ് എ സർവീസ് ദാറ്റ് എനേബിൾ എ വുമൻ ടു ബിക്കം എ മദർ എന്ന് വേണമെങ്കിൽ നമുക്ക് അതിന് മീനിങ് കൊടുക്കാം. ഹോളി മാട്രിമോണിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട, സഭ നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് കൊണോട്ടേഷൻ, മൂന്ന് ഉദ്ദേശങ്ങൾ മൂന്നെണ്ണം ഇതൊക്കെയാണ്. ഹോളി മാട്രിമോണി ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ അവർ ചേർച്ച് ടു സാങ്ക്ടിഫൈ ദ ലവ് ഓഫ് ഹസ്ബൻഡ് ആൻഡ് വൈഫ്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള പരസ്പര സ്നേഹത്തെ പവിത്രീകരിക്കുക എന്നുള്ളതാണ് വിവാഹ കുദാശയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. രണ്ട്, this is to give them the grace to bear with each other's weaknesses. പരസ്പരമുള്ള ബലഹീനതകളെ ചുമക്കുവാൻ ദൈവൻ തമ്പുരാൻ നൽകുന്ന കൃപയാണ് വിവാഹ കുദാശ. അതുപോലെ to enable, third point ആണ്, to enable them to bring up children in the fear and love of God. ദൈവ സ്നേഹത്തിലും ദൈവ ഭയത്തിലും കുഞ്ഞുങ്ങളെ വളർത്തുവാൻ ഭാര്യ ഭർത്താക്കന്മാരെ കേപ്പബിൾ ആക്കുന്ന, അതിന്റെ മലയാളം യോഗ്യരാക്കുന്ന ശുശ്രൂഷയാണ് വിവാഹ ശുശ്രൂഷ എന്ന. അങ്ങനെ മൂന്ന് പ്രധാനപ്പെട്ട കൊണോട്ടേഷൻ ആണ് പരിശുദ്ധ സഭ വിവാഹ ശുശ്രൂഷയ്ക്ക് വേണ്ടി നൽകുന്നത്. ഇതാണ് അത്യാവശ്യമായിട്ടുള്ള പ്രധാനം, വിവാഹം എന്ന് പറയുന്ന ആശയത്തെ കുറിച്ച് ചിന്തിക്കുന്ന നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ചില കാര്യങ്ങൾ. ഇനി വിവാഹത്തെ കുറിച്ച് വെസ്റ്റർ മാർക്ക് പറഞ്ഞിരിക്കുന്ന ഒരു വലിയ ഒരു റിമാർക്കബിൾ ആയിട്ടുള്ള ഒരു ഒരു ഡെഫിനിഷൻ ഉണ്ട്. അതായത് പുള്ളിക്കാരൻ ചോദിക്കുന്നത് ഹീസ് ആസ്കിങ് അബൌട്ട് വിച്ച് ഈസ് ഇൻസൈഡ് വിച്ച്, എന്ത് എന്തിന്റെ ഉള്ളിലാണ് എന്നുള്ളൊരു വലിയ ചോദ്യമാണ്. അതായത് മാരേജ് ആൻഡ് ഫാമിലി, ദീസ് ടു ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ ക്ലോസ്ലി റിലേറ്റഡ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മളെല്ലാവരും വിചാരിക്കും വിവാഹത്തിലൂടെ കുടുംബം ഉണ്ടാകുന്നു, ഫാമിലി ഈസ് ഫോമിങ് ത്രൂ മാരേജ് എന്ന് വിചാരിക്കാറുണ്ട്. പക്ഷെ അത് തെറ്റാണെന്നാണ് വിശ്വന്മാർക്ക് പറയുന്നത്. വിശ്വന്മാർക്ക് പറയുന്നതിനനുസരിച്ച് ഫാമിലി ഈസ് ഡീപ്ലി റൂട്ടഡ്, സോറി, ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് മാരേജ് ഈസ് ഡീപ്ലി റൂട്ടഡ് ഇൻ ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഫാമിലി എന്ന് പറയുന്നത്. അതായത് വിവാഹം എന്ന് പറയുന്നത് കുടുംബത്തിൽ ആഴത്തിൽ വേരൂന്നിയിരിക്കുന്ന ഒരു വസ്തുതയാണ്. കുടുംബത്തിന്റെ ഒരു ബൈ പ്രോഡക്റ്റ് ആണ്, ഫാമിലിയുടെ ഒരു ബൈ പ്രോഡക്റ്റ് ആണ് വിവാഹം എന്നാണ് വിശ്വന്മാർക്ക് പറയുന്നത്. അതുപോലെ തന്നെ വിവാഹത്തെ കുറിച്ച് ഞാൻ ഒരുപാട് പുസ്തകങ്ങളിലും ഒക്കെ അരിച്ചു പറക്കി നല്ലൊരു ഒരു ഒരു ഡെഫിനിഷൻ കിട്ടാൻ വേണ്ടി, പക്ഷേ നല്ലൊരു ഡെഫിനിഷൻ കിട്ടിയില്ല. കാരണം ഓരോ ദിവസം കഴിയും തോറും വിവാഹത്തിന്റെ അർത്ഥം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇത്രയും നേരം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന അനുസരിച്ച് പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ഒരു യൂണിയനാണ് വിവാഹം, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ അപ്ബ്രിങ് ചെയ്യാൻ തക്കവണ്ണമുള്ള ഒരു റെസ്പോൺസിബിലിറ്റിയിലേക്ക് സ്പൗസസിനെ കൊണ്ടുപോകുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്, അല്ലെങ്കിൽ ഒരു 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 ചടങ്ങാണ് വിവാഹം എന്നൊക്കെ നമ്മൾ പറഞ്ഞു. പക്ഷെ എന്നാലും ഓരോ ദിവസം കഴിയും തോറും ട്രെൻഡ് മാറി മാറി വരികയാണ്. കുഞ്ഞുങ്ങൾ എന്നുള്ളത് ഫാമിലിയിൽ അല്ലെങ്കിൽ മാരിറ്റൽ ബോണ്ടിൽ അത്ര വലിയ ഇമ്പോർട്ടൻ്റ് അല്ലാത്തൊരു സംഗതിയായി മാറിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ സ്ത്രീയും പുരുഷനും തമ്മിലുള്ള യൂണിയൻ എന്നുള്ളതിനേക്കാൾ കൂടുതലായി സെയിം സെക്സ് മാരേജുകൾ ഒക്കെ ഒരുപാട് എൻകറേജ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടി ആയതുകൊണ്ട് വ്യക്തമായ ഒരു ഡെഫിനിഷൻ നമുക്കൊരിക്കലും വിവാഹത്തിന്, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു ഒരു കണ്ടംപററി സിറ്റുവേഷനിൽ കണ്ടെത്തുക എന്ന് പറയുന്നത് വലിയ പ്രയാസമുള്ള കാര്യമാണ്. അതുപോലെ തന്നെ അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, കൾച്ചറൽ ട്രഡീഷൻസ് ആണ്. കൾച്ചറൽ ട്രഡീഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓരോ കാലത്തും ഓരോ തരത്തിലുള്ള കൾച്ചർ ഓരോ നാട്ടിലും ഉണ്ടാകാറുണ്ട്. ഇന്ന് നമ്മളുടെ നാട്ടിലൊക്കെയും പ്രത്യേകിച്ച് ഭാരതത്തിൽ ഒരു പുരുഷൻ ഒരു ഭാര്യ എന്നുള്ള ഒരു സിസ്റ്റം ആണെങ്കിൽ ഒരു കാലം വരെയും അങ്ങനെ അല്ലായിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ റിലീജിയസ് ബിലീഫ് അനുസരിച്ചായാലും ചില ചില മത വിഭാഗങ്ങളിൽ വിവാഹം എന്ന് പറയുന്നത് വളരെ പവിത്രമാണ്. അത് മോണോഗമിയും പോളിഗമിയും ഒക്കെ അവർ എൻകറേജ് ചെയ്യാറുണ്ട്. ചില മത വിഭാഗങ്ങളിൽ റിലീജിയസ് ഗ്രൂപ്പുകളിൽ ഒരു കുടുംബത്തിൽ ഒരാൾക്ക് മാത്രമേ കല്യാണം കഴിക്കാൻ പറ്റുകയുള്ളൂ, അങ്ങനെയൊക്കെയുള്ള നിയമങ്ങൾ ചില റിലീജിയസ് ബിലീഫിനകത്തിൽ നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലീഗൽ റൂളിംഗ്സ്, ഓരോ രാജ്യത്തിന്റെ നിയമങ്ങൾ അനുസരിച്ച് വിവാഹത്തിന്റെ നിയമങ്ങൾ മാറി മാറി വരും. ഭാരതത്തിലെ നിയമമല്ല അമേരിക്കയിലെ നിയമം, അതുപോലെ തന്നെ അമേരിക്കയിലുള്ള നിയമമല്ല യൂറോപ്പിലെ നിയമം, അങ്ങനെ പലതരത്തിലുള്ള ലീഗൽ ഫോർമാലിറ്റീസ് വിവാഹം എന്ന് പറയുന്ന ആ ഇൻസ്റ്റിറ്റ്യൂഷൻ ഡെഫിനിഷനെ ബാധിക്കാറുണ്ട്. അതുപോലെ തന്നെ ഐഡിയസ് അബൌട്ട് ബേസിക് ഹ്യൂമൻ റൈറ്റ്സ്, ഇപ്പോഴത്തെ ഒരു സാഹചര്യം അനുസരിച്ച് ഒരു പുരുഷനെ പുരുഷന്റെ കൂടെ തന്നെ ജീവിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായാൽ അത് അദ്ദേഹത്തിന്റെ സ്വാഭാവികമായ ഹോർമോൺ വ്യതിയാനമാണ്. അതുകൊണ്ട് അവരുടെ ഹോർമോൺ വ്യതിയാനത്തെ നമ്മൾ വി ഹാവ് ടു റെസ്പെക്ട് ദയർ ഇന്റൻഷൻ എന്നുള്ള ഒരു ഒരു ബേസിക് ഹ്യൂമൻ റൈറ്റ്സിനെ നമ്മൾ ബഹുമാനിക്കേണ്ടക്കോണം എന്ന് നിർബന്ധിതരാകുന്നത് കൊണ്ട് അവിടെയും വിവാഹം എന്ന ഇൻസ്റ്റിറ്റ്യൂഷനെ അങ്ങോട്ട് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റാതെ വരുന്നുണ്ട്. പ്രത്യേകിച്ച് US കാര്യം എടുക്കുകയാണെങ്കിൽ സെയിം സെക്സ് മാരേജ് ഇസ് ലീഗലി വാലിഡേറ്റഡ് ഫ്രം 2015 ഓൺവേർഡ്സ്. പല രാജ്യങ്ങളിലും പല യൂറോപ്യൻ രാജ്യങ്ങളിലും എനിക്ക് തോന്നുന്നു ഇപ്പം ഇന്ത്യയിൽ പോലും ദിസ് ഈസ് ലീഗലി വാലിഡേറ്റഡ്. അതുകൊണ്ട് വിവാഹം എന്ന് പറയുന്നതിന് ഓരോ ദിവസം കഴിയുന്നതോറും അർത്ഥം ഇങ്ങനെ മാറി മാറി വരുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു കറന്റ് സിറ്റുവേഷനിൽ നമുക്കൊരു വ്യക്തമായ ഒരു ഡെഫിനിഷൻ കൊടുക്കാനുള്ള കൂടെ നമുക്ക് സാധിക്കുന്നില്ല. നമ്മൾ ആദ്യം പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഫാമിലി ആൻഡ് മാരേജ് ആർ ക്ലോസ്ലി റിലേറ്റഡ് എന്ന് പറഞ്ഞു. വിവാഹത്തിന്റെ അതേ പ്രാധാന്യം തന്നെയാണ് ആദിമ കാലം മുതൽ തന്നെ കുടുംബത്തിനും ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ച് വേണമെങ്കിൽ മനുഷ്യന്റെ ജീവിതത്തിന് ഒരു ഒരു കൺട്രോൾ അല്ലെങ്കിൽ ഒരു ഒരു റെഗുലേറ്റീവ് പവർ, റെഗുലേറ്റീവ് അതോറിറ്റി ആയിട്ട് വേണമെങ്കിൽ വിവാഹത്തെ നമുക്ക് കാണാനൊക്കെ സാധിക്കും. സോഷ്യോളജിക്കലി നോക്കുകയാണെങ്കിൽ ദർ എ ലോട്ട് ഓഫ് ടൈപ്സ് ഓഫ് മാരേജ്, ഒരുപാട് തരത്തിലുള്ള വിവാഹങ്ങൾ അല്ലെങ്കിൽ വിവാഹ ബന്ധങ്ങൾ, വിവാഹ ജീവിതങ്ങൾ, വിവാഹ ബന്ധങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം, വിവാഹം എന്നുള്ളതിനേക്കാൾ കൂടുതൽ വിവാഹ ബന്ധങ്ങൾ ഒരുപാട് എ ലോട്ട് ഓഫ് ടൈപ്സ് ഓഫ് മാരേജസ് ദർ ഇൻ അവർ സൊസൈറ്റി. ഫസ്റ്റ് ഈസ് പോളിഗൈനി, ബഹു ഭാര്യത്വം എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഒരാൾക്ക് ഒന്നിൽ കൂടുതൽ ഭാര്യമാരുണ്ടാകുന്നതിനെയാണ് പോളിഗൈനി എന്ന് പറയുന്നത്. അത് ഈ പോളിഗൈനിയിൽ തന്നെ രണ്ട് ദർ ആർ ടു ടൈപ്സ് ഓഫ് പോളിഗൈനി ഓൾസോ, സൊറോറൽ പോളിഗൈനി ആൻഡ് നോൺ സൊറോറൽ പോളിഗൈനി. സൊറോറൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് ദാറ്റ് ഈസ് എ വേർഡ് റിലേറ്റഡ് ടു ദ വേർഡ് സിസ്റ്റേഴ്സ്. ഒരു പുരുഷൻ രണ്ട് സഹോദരിമാരെ വിവാഹം കഴിക്കുന്നതിനാണ് സൊറോറൽ പോളിഗൈനി എന്ന് പറയുന്നത്. A man marries two sisters, two or more sisters. ഒന്നിലധികം സഹോദരിമാരെ വിവാഹം കഴിക്കുന്നതിനാണ് സൊറോറൽ പോളിഗൈനി എന്ന് പറയുന്നത്. അതുപോലെ നോൺ സൊറോറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ തന്നെ എ മാൻ മാരീസ് ടു വുമൻ ആൻഡ് ദോസ് ടു ആർ നോട്ട് സിസ്റ്റേഴ്സ്. അതുപോലെ തന്നെ പിന്നെ വരുന്ന ഒരു ഒരു അനദർ ടൈപ്പ് ഓഫ് മാരേജ് ദാറ്റ് ഈസ് പോളി ആൻഡ്രി. പോളി ആൻഡ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻഡ്രി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആൻഡ്രോജനും ഇസ്ട്രോജൻ ഒക്കെ കേട്ടിട്ടുണ്ടല്ലോ. ആൻഡ്രോജൻ എന്ന് പറഞ്ഞാൽ പുരുഷൻ. ഒരു സ്ത്രീ എ വുമൻ വുമൻ മാരീസ് മോർ ദാൻ വൺ മാൻ, ഒന്നിൽ കൂടുതൽ പുരുഷന്മാരെ ഒരു സ്ത്രീ വിവാഹം കഴിക്കുന്നതിനെയാണ് പോളി ആൻഡ്രി എന്ന് പറയുന്നത്. അതിൽ തന്നെ ടു ടൈപ്സ് ഓഫ് പോളി ആൻഡ്രി, ഫസ്റ്റ് ഈസ് ഫ്രറ്റേണൽ ആൻഡ് സെക്കൻഡ് ഈസ് നോൺ ഫ്രറ്റേണൽ പോളി ആൻഡ്രി. ഫ്രറ്റേണൽ എന്ന് പറഞ്ഞാൽ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ എ വുമൺ മാരീസ് വൺ ഓർ സോറി ടു ഓർ മോർ ബ്രദേഴ്സ്, ഒന്നിൽ കൂടുതൽ സഹോദരന്മാരെ വിവാഹം കഴിക്കുന്നതിന് ഫ്രറ്റേണൽ പോളി ആൻഡ്രി എന്ന് പറയുന്നു. അതുപോലെ നോൺ ഫ്രറ്റേണൽ പോളി ആൻഡ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിൽ കൂടുതൽ സഹോദരന്മാരല്ലാത്ത പുരുഷന്മാരെ വിവാഹം കഴിക്കുന്നതിനെ, നോൺ ബ്രദേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെ കല്യാണം കഴിക്കുന്നതിനെ നോൺ ഫ്രട്ടേണൽ പോളിയാൻഡ്രി എന്ന് പറയും. മോണോഗമി, അതാണ് മോണോഗമിയാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്പ്രെഡ് ചെയ്തിട്ടുള്ള ടൈപ്പ് ഓഫ് മാരേജ് എന്ന് പറയുന്നത്. മോണോഗമി, ഒരാൾക്ക് ഒരു ഒരു സ്പൗസ് മാത്രം ഉണ്ടാകുന്നതിനാണ് മോണോഗമി എന്ന് പറയുന്നത്. ഒരു പുരുഷൻ ഒരു ഭാര്യ, ഒരു പുരുഷൻ ഒരു സ്ത്രീ. അതിലും രണ്ട് ടൈപ്പ് ഉണ്ട്, സീരിയൽ ആൻഡ് സ്ട്രെയിറ്റ് പോളിഗമി, സോറി മോണോഗമി. സീരിയൽ മോണോഗമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ സ്പൗസ് അറ്റ് എ ടൈം, അതായത് ഒരു സമയത്ത് ഒരാൾക്ക് ഒരു സ്പൗസ് മാത്രം ഉള്ളതിനെയാണ് സീരിയൽ. അതായത് ഒരാൾ മരിച്ചു കഴിഞ്ഞാലോ അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയാലോ അടുത്ത ആളെ വിവാഹം കഴിക്കാനുള്ള ഒരു പ്രൊവിഷൻ അതിനകത്തുണ്ട്. ദേർ ഇസ് എ പ്രൊവിഷൻ ടു മാരി അനദർ മാൻ ഓർ വുമൻ ഈവൻ ആഫ്റ്റർ ദ ഡെത്ത് ഓർ സെപ്പറേഷൻ. അതിനെയാണ് സീരിയൽ മോണോഗമി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സ്ട്രെയിറ്റ് മോണോഗമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ there is only one spouse for a man or a woman. സ്ത്രീക്കോ പുരുഷനോ ജീവിതകാലം മുഴുവനും ഒരേ ഒരു പങ്കാളി മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. ഇനി അഥവാ മരിച്ചാലോ സെപ്പറേറ്റ് ആയാലോ രണ്ടാമത് വിവാഹം കഴിക്കാനുള്ള സാധ്യത ഇല്ലാത്ത ടൈപ്പ് ഓഫ് മാരേജ് ആണ് സ്ട്രെയിറ്റ് മോണോഗമി എന്ന് പറയുന്നത്. ഇനി വരുന്നത് കുറച്ചും കൂടെ രസകരമായ ഒരു ഒരു ടൈപ്പ് ഓഫ് മാരേജ് ആണ്, അത് ഗ്രൂപ്പ് മാരേജ് എന്ന് പറയും. ഗ്രൂപ്പ് മാരേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ഓർ മോർ ഹസ്ബൻഡ്സ് മാരി ടു ഓർ മോർ വൈഫ്സ് ആൻഡ് ദ ഹസ്ബൻഡ്സ് വിൽ ബി കോമൺ ടു ദ വൈഫ് ആൻഡ് ദ വൈഫ് വിൽ ബി കോമൺ ടു ദ ഹസ്ബൻഡ്. അങ്ങനെ ഒരു ഗ്രൂപ്പ് മാരേജും കൂടി എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കും. അതുപോലെ ഇനിയുള്ള ഒരു അനദർ ടൈപ്പ് ഓഫ് മാരേജ് എൻഡോഗമി. എൻഡോഗമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാരേജ് ഫ്രം വിത്തിൻ ദ ഗ്രൂപ്പ്. അതായത് നമുക്ക് പലതരത്തിലുള്ള ഗ്രൂപ്പുകളുണ്ടല്ലോ, അതിപ്പം റിലീജിയസ് ഗ്രൂപ്പ് ആവാം, കാസ്റ്റ് ആവാം, അതുപോലെ തന്നെ വില്ലേജ് ആവാം, ലാംഗ്വേജ് ഗ്രൂപ്പ് ആകാം, ജിയോഗ്രഫിക്കൽ ഏരിയ ആവാം. ഏത് തരത്തിലുള്ള ഒരു ഗ്രൂപ്പ് ആണെങ്കിൽ പോലും ആ ഗ്രൂപ്പിന്റെ ഉള്ളിൽ നിന്ന് ഫ്രോം വിത്തിൻ ദ ഗ്രൂപ്പ് കല്യാണം കഴിക്കുന്നതിനാണ് എൻഡോഗമി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എക്സോഗമി എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ്, ഒരു ടൈപ്പ് ഓഫ് മാരേജ് ഓൾസോ ദാറ്റ് പ്രൊഹിബിറ്റ് ഫ്രോം വിത്തിൻ ദ ഗ്രൂപ്പ്. അതായത് കല്യാണം സെയിം ഗ്രൂപ്പിൽ നിന്ന് കഴിക്കുന്നത് വിലക്കുന്ന, അതായത് ഇപ്പം ചിലപ്പോൾ ഫാമിലി ആയിരിക്കും, ഒരേ ഫാമിലിയിൽ നിന്ന് തന്നെ വിവാഹം കഴിക്കുന്ന വിലക്കുന്ന ഗ്രൂപ്പുകൾ, അല്ലെങ്കിൽ ഒരേ ജിയോഗ്രഫിക്കൽ ഏരിയയിൽ നിന്ന് വിവാഹം കഴിക്കുന്നത് വിലക്കുന്ന ടൈപ്പ് ഓഫ് മാരേജ്, അല്ലെങ്കിൽ സെയിം കാസ്റ്റിൽ നിന്ന് വിവാഹം കഴിക്കുന്നത് വിലക്കുന്നവരുണ്ട്, അതുപോലെ സെയിം റേസിൽ നിന്ന് വിവാഹം കഴിക്കുന്നത് വിലക്കുന്ന ആൾക്കാരുണ്ട്. അതിനെയാണ് എക്സോഗമി എന്ന് പറയുന്നത്. ഇനി വരാൻ പോകുന്നത് ഈസോഗമി ആൻഡ് അനീസോഗമി. ഇപ്പോൾ രണ്ടും ഓപ്പോസിറ്റ് വേർഡുകളാണ്. എളുപ്പത്തിൽ പറഞ്ഞു തരുന്ന കഴിഞ്ഞാൽ ഈസോഗമി എന്ന് പറഞ്ഞാൽ രണ്ട് സെയിം സ്റ്റാറ്റസിൽ ഉള്ള ആളുകൾ തമ്മിൽ വിവാഹം കഴിക്കുന്നതാണ് ഈസോഗമി എന്ന് പറയുന്നത്. അനീസോഗമി എന്ന് പറഞ്ഞാൽ ടു ഡിഫറെന്റ് സ്റ്റാറ്റസിൽ പെടുന്ന, അതിപ്പം ലൈഫ് സ്റ്റൈലിന്റെ കാര്യത്തിലായാലും എഡ്യൂക്കേഷന്റെ കാര്യത്തിലായാലും ഫിനാൻഷ്യൽ സ്റ്റാറ്റസിന്റെ കാര്യത്തിലായാലും അതുപോലെ തന്നെ എംപ്ലോയ്മെന്റ് സ്റ്റാറ്റസിന്റെ കാര്യത്തിലായാലും രണ്ട് സെയിം സ്റ്റാറ്റസിൽ ഉള്ള ആളുകൾ വിവാഹം കഴിക്കുന്നതിനാണ് ഈസോഗമി എന്ന് പറയുന്നത്. അനീസോഗമി എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് ലൈഫ് സ്റ്റാറ്റസിൽ പെടുന്ന ആളുകൾ വിവാഹം കഴിക്കുന്നതിനെ അനീസോഗമി എന്നും പറയാം. ഇനിയുള്ളത് ഹൈപ്പർഗമി ആൻഡ് ഹൈപ്പോഗമി. അതിൽ ഹൈപ്പർഗമി എന്ന് പറഞ്ഞാൽ വിമൻ ഹാസ് ദ സുപ്പീരിയർ സ്റ്റാറ്റസ്. മുമ്പേ പറഞ്ഞ അനീസോഗമിയുടെ രണ്ട് ഡിഫറെന്റ് ക്ലാസിഫിക്കേഷൻസ് ആണ്. ആൻഡ് ദ വിമൻ ഹാസ് ദ സുപ്പീരിയർ സ്റ്റാറ്റസ് ആൻഡ് മാൻ ഹാസ് ദ ഇൻഫീരിയർ, അല്ലെങ്കിൽ വിമൻ ഈസ് സുപ്പീരിയർ ദാൻ മാൻ. അതിനെയാണ് ഹൈപ്പോഗമി എന്ന് പറഞ്ഞത്. ഹൈപ്പോഗമി എന്ന് പറഞ്ഞാൽ മാൻ വിൽ ബി സുപ്പീരിയർ ദാൻ വിമൻ. അങ്ങനെ ഡിഫറെന്റ് ലോ ഓഫ് മാരേജസ് ഓൺ ദ ബേസിക്സ് ഓഫ് ദ റൂൾസ്. അവരുടെ ഓരോ വിവാഹത്തിന്റെ നിയമങ്ങൾ അനുസരിച്ച് ഓരോ വിവാഹങ്ങളും ഇങ്ങനെ വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മൾ വേദപുസ്തകത്തിലെ ചരിത്രത്തെ കുറിച്ച് പറഞ്ഞു, ആദാമിന്റെയും ഹവ്വായുടെയും കഥ പറഞ്ഞാണ് ആരംഭിച്ചത്. ഒരു ഇബ്രായ ഭാഷയുടെ ഒരു പ്രത്യേകത അനുസരിച്ച് ആദാം എന്ന വാക്കിന്റെ അർത്ഥം മനുഷ്യൻ എന്ന് മാത്രമാണ്. നമ്മളൊക്കെയും പലപ്പോഴും ഈ ഉൽപ്പത്തി പുസ്തകം ഉദ്ധരിച്ച് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ആദാമും ഹവ്വായിക്കും മക്കളുടെ മക്കളും ഉണ്ടായതിനെ കുറിച്ചും, പുരുഷന്മാർ മാത്രമാണ് മക്കളായിട്ട് ഉണ്ടായതെന്നും പിന്നീട് അവരെങ്ങനെ വിവാഹം കഴിച്ച് ജീവിച്ചു എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഉള്ള ചോദ്യങ്ങൾ നമുക്ക് ഉണ്ടാകാറുണ്ട്. ദൈവം ആദാമിനെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും സിമ്പിളായിട്ട് മനസ്സിലാക്കാനുള്ളത് മനുഷ്യനെ സൃഷ്ടിച്ചു, ആദാം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ എന്ന് മാത്രമാണ് എബ്രായ ഭാഷയിൽ അർത്ഥം. മനുഷ്യനെ സൃഷ്ടിച്ചു, അത് ചിലപ്പോൾ സിംഗുലർ ആവാം, പ്ലൂറൽ ആവാം. ഒരു മനുഷ്യനെ സൃഷ്ടിച്ചതിന്റെ അക്കൗണ്ട് മാത്രമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്, അല്ലെങ്കിൽ അത് മാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയതുകൊണ്ടായിരിക്കാം മോശ അങ്ങനെ എഴുതിയത്. അതിനുശേഷം പിന്നീട് മനുഷ്യനെ സൃഷ്ടിച്ചില്ല എന്ന് നമുക്ക് ഒരിക്കലും വിചാരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ പിന്നീടും മനുഷ്യരെ ദൈവം സൃഷ്ടിച്ച് കാണണം, അല്ലെങ്കിൽ സൃഷ്ടിച്ചില്ലായിരിക്കാം. പിന്നീട് ഉണ്ടായിരുന്ന സാഹചര്യങ്ങളൊക്കെ അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ ഈ ഹവ്വ എന്ന് പറഞ്ഞാൽ സൃഷ്ടികളുടെ മാതാവ്, അല്ലെങ്കിൽ സകല സൃഷ്ടികളുടെ മാതാവ് എന്നൊക്കെയാണ് ഹവ്വ എന്ന വാക്കിന്റെ അർത്ഥം. അപ്പൊ അങ്ങനെ ആ ഒരു മാതാവ് എന്ന് പറയുന്ന ഒരാളെ ഒരു തവണ ആയിരിക്കത്തില്ല സൃഷ്ടിച്ചത്, ഒരു ഹവ്വ മാത്രമായിരിക്കത്തില്ല. ഇപ്പം നമുക്ക് ഈ അടുത്ത സമയത്ത് ലിലിത് എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ, സ്ത്രീയെ സൃഷ്ടിച്ച കഥയെക്കുറിച്ചൊക്കെ ഈ അടുത്ത സമയത്ത് നമ്മളൊക്കെയും ക്രിസ്ത്യാനികളിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു അക്കൗണ്ടാണ്. ബാബിലോണിയൻ മിത്തിനകത്തിൽ പറയുന്ന ലിലിത് അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു സംഭവമാണ്. ആദാമിന് ഹവ്വായേക്കാൾ മുമ്പ് ഉണ്ടായിരുന്ന ഒരു ഒരു പങ്കാളി ഉണ്ടായിരുന്നു, അതിന്റെ പേര് ലിലിത് എന്നാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബാബിലോണിയൻ അക്കൗണ്ടിൽ പറയുന്ന ഒരു കഥയാണ്. അങ്ങനെയൊക്കെ പലതരത്തിലുള്ള മാരേജ് ബോണ്ടുകൾ വിഷയത്തിന്റെയും കൈയിന്റെയും കാലകാലത്തിന് മുമ്പ് ഉണ്ടായിരുന്നതായിട്ട് പലതരത്തിലുള്ള അക്കൗണ്ടുകൾ ഇന്ന് വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ അവിടെ പലതരത്തിലുള്ള വിവാഹ ബന്ധങ്ങൾ ഉണ്ടായി കാണുന്നു. അതുപോലെ തന്നെ പ്രാചീനമായിട്ടുള്ള എല്ലാ സിവിലൈസേഷൻസിലും അവരുടെ അക്കൗണ്ടുകൾ പരിശോധിക്കുമ്പോൾ എല്ലായിടത്തും പലതരത്തിലുള്ള വിവാഹ ബന്ധങ്ങൾ നിലനിന്നിരുന്നതായിട്ടും നമുക്ക് കാണാൻ സാധിക്കും. പ്രാചീന അല്ലെങ്കിൽ ഏൻഷ്യൻ സിവിലൈസേഷൻ ലൈക്ക് ഈജിപ്ഷ്യൻ, മെസൊപ്പൊട്ടോമിയൻ, ബാബിലോണിയൻ, അക്കേഡിയൻ തുടങ്ങിയ സിവിലൈസേഷൻസിലെല്ലാം വിവാഹത്തെ ഒരു വലിയ ഡിവൈൻ ആക്റ്റായിട്ട് കണ്ടുകൊണ്ടിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ലൈക്ക് നമ്മുടെ ഇന്ത്യയിലെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഋഗ്വേദം മുതൽ അതുപോലെ ധർമ്മശാസ്ത്രം, എനിക്കൊന്ന് ധർമ്മശാസ്ത്ര എന്ന് പറയുന്ന ലിറ്ററേച്ചറിലാണ് വിവാഹത്തെ കുറിച്ച് ഏറ്റവും കൂടുതൽ പറഞ്ഞിരിക്കുന്നത്. അതായത് വിവാഹം എന്ന വാക്ക് തന്നെ എനിക്കൊന്ന് ആദ്യമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ധർമ്മശാസ്ത്ര എന്ന് പറയുന്ന ഒരു ലിറ്ററേച്ചറിനകത്താണ്. ഋഗ്വേദയിൽ വിവാഹത്തെ കുറിച്ച് മനുഷ്യന്റെ തമ്മിലുള്ള യൂണിയനെ കുറിച്ച് പറയുന്നുണ്ട് എങ്കിലും കൂടുതലായിട്ടും മനുസ്മൃതി പോലെയുള്ള ഗ്രന്ഥങ്ങളിലും അതുപോലെ ധർമ്മശാസ്ത്രയാണ് വിവാഹം എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ആ വിവാഹം എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അത് ഒരു സംസ്കൃതം വാക്കാണ്. സംസ്കൃത വാക്കിൽ നിന്നും വിവാഹ എന്ന് പറഞ്ഞ സംസ്കൃത വാക്കാണ്, അതിൽ നിന്നാണ് വിവാഹം എന്ന് പറഞ്ഞ മലയാളം വാക്ക് ഉണ്ടായിരിക്കുന്നത്. ഏൻഷ്യന്റ് കാലഘട്ടത്തിൽ മുതൽ നമ്മുടെ ഭാരതത്തിലും നിലനിന്നിരുന്ന ഒരു വസ്തുതയാണ് വിവാഹം എന്ന് പറയുന്നത്. അത് കാലക്രമേണ അതിന് പലതരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടായി, അതിന്റെ സമയക്രമങ്ങളും അതുപോലെ തന്നെ ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള സമയ ക്ലിപ്തത, there was a limit of time for each type of marriage. ഓരോ ഒരാഴ്ചയും അല്ലെങ്കിൽ ഒരു മാസവും അല്ലെങ്കിൽ അതിൽ കൂടുതലൊക്കെ വിവാഹത്തിന് ചടങ്ങുകൾക്ക് വേണ്ടി മാറ്റി വെച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. നമുക്കറിയാം യാക്കോബിന്റെ കഥയെക്കുറിച്ച് നമുക്കറിയാം. റാഹേലിനെ സ്വന്തമാക്കാൻ്റെ അക്കൗണ്ട് യാക്കോബ് സാക്രിഫൈസ് ചെയ്ത വർഷങ്ങളുടെ എണ്ണം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അത് ഒന്നിലും രണ്ടിലും അഞ്ചിലും ആറിലും ഒന്നും ഇടുന്നതല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് ഒരു പെൺകുട്ടിയെ സ്വന്തമാക്കാൻ്റെ അക്കൗണ്ട് ഒരുപാട് കാലഘട്ടം മെൻ വെയിറ്റഡ് എ ലോങ് ടൈം ടു ഗെറ്റ് ഹിസ് ലവ്ഡ് ഗേൾ എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓരോ സിവിലൈസേഷൻ പഠിക്കുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ പലതരത്തിൽ രണ്ടു തരത്തിലുമുള്ള വിവാഹങ്ങൾ അല്ലെങ്കിൽ വിവാഹത്തിന്റെ ഒരുക്കങ്ങൾ നടന്നിരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതിൽ കന്യകയെ ദാനം ചെയ്യുന്ന കന്യാദാൻ എന്ന് പറയുന്ന ഒരു തരത്തിലുള്ള വിവാഹം. അതായത് ഒരു കന്യകയെ എങ്ങനെയെങ്കിലും കല്യാണം കഴിച്ച് കൊടുക്കുവാൻ തക്കവണ്ണം പുരുഷനെ അന്വേഷിച്ച് നടക്കുന്ന പിതാക്കന്മാരെ കുറിച്ചുള്ള ഒരു ഒരു അക്കൗണ്ട് നമ്മുടെ പ്രാചീനമായ ഭാരത സംസ്കാരത്തിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ തിരിച്ചും ഒരു പെൺകുട്ടിയെ സ്വന്തമാക്കാൻ തക്കവണ്ണം ചെയ്യാൻ തക്കവണ്ണമുള്ള കാര്യങ്ങൾ മുഴുവൻ എന്ത് വേണമെങ്കിലും ചെയ്യാൻ തയ്യാറായി വരുന്ന പുരുഷന്മാരെയും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ നിരവധി തരത്തിലുള്ള പ്രയാസങ്ങളിലൂടെയും ബുദ്ധിമുട്ടുകളിലൂടെ ഒക്കെ കടന്നു പോകുന്ന ഒരുപാട് ആളുകൾ ഈ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് ഇത്രയുമാണ് എനിക്ക് തോന്നുന്നത്. അത്യാവശ്യമായിട്ട് വിവാഹം എന്ന് പറയുന്ന ഒരു ആസ്പെക്റ്റിനെ മനസ്സിലാക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് അതിന്റെ വേദപുസ്തകപരമായ ചില മീനിങ്ങുകളിലേക്കും അതുപോലെ തന്നെ അതിന്റെ തിയോളജിക്കൽ ആയിട്ടുള്ള മീനിങ്സിലേക്കും അതുപോലെ അതിനുശേഷം അതിന്റെ സാക്രമെന്റൽ എക്ലീസിയാസ്റ്റിക്കൽ ആയിട്ടുള്ള ലെവലിലേക്കും പിന്നെ അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ പ്രാക്ടിക്കലായിട്ടും ആണ് നമ്മൾ ഇത് ചിന്തിക്കാനുള്ളത്. ഈ അവസാനത്തെ ഭാഗത്തെ കുറിച്ച് ചിന്തിക്കും എനിക്ക് തോന്നുന്നു അത് കൗൺസിലിംഗ് എടുക്കുന്ന അച്ഛൻ അതിനെ കുറിച്ച് എടുക്കുമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. കാരണം എവറസ്റ്റ് കണ്ടിട്ടില്ലാത്ത ഒരാളോട് എവറസ്റ്റിനെ കുറിച്ച് സംസാരിക്കാൻ പറയുന്നത് പോലെയാണ് വിവാഹ ജീവിതത്തെ കുറിച്ച് അല്ലെങ്കിൽ വിവാഹത്തിന്റെ പ്രാക്ടിക്കൽ സൈഡിനെ കുറിച്ച് ഞാൻ സംസാരിക്കാൻ പറഞ്ഞത്. അതായത് ഈ വിവാഹ ജീവിതത്തിന്റെ ആദ്യത്തെ രണ്ടോ മൂന്നോ വർഷങ്ങൾ മാത്രം കണ്ടുപരിചയമില്ലായിരിക്കെ അതിന്റെ പ്രാക്ടിക്കൽ സൈഡിലേക്കൊന്നും കടക്കാൻ തക്കവണ്ണമുള്ള സാഹചര്യം ഇല്ല എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാക്കാവുന്നതേ. അപ്പൊ അത്രയുമാണ് നമ്മൾ പറഞ്ഞു വന്നത്. നമുക്കൊന്നും കൂടി വേണമെങ്കിൽ അതിനെ ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇന്ന പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് ഒന്ന് റിവൈൻഡ് ചെയ്തിട്ട് അവസാനിപ്പിക്കാം എന്ന് വിചാരിക്കുന്നു. ഒന്നാമതായിട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് മാരേജ് ഈസ് എ യൂണിവേഴ്സലി അക്സെപ്റ്റഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ലോകം മുഴുവനും അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഡിസ്കസ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് വിവാഹം എന്ന് പറയുന്നത്. ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എല്ലാ ആസ്പെക്ടുകളെയും ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ടാണ് സോഷ്യോളജി കാണുന്നത്. അതുകൊണ്ടാണ് അതിന് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് വിവാഹം എന്ന് പറയുന്നത് എല്ലാവരും അംഗീകരിക്കപ്പെടുന്ന ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് വിവാഹം എന്ന് പറയുന്നത്. അത് വേദപുസ്തകത്തിൽ ആദ്യയോട് അന്ന് പരിശോധിക്കുകയാണെങ്കിൽ ആദ്യം ആരംഭിക്കുന്നതും വിശുദ്ധ വേദപുസ്തകം അവസാനിക്കുന്നതും വിവാഹത്തോടുകൂടിയാണ് കല്യാണത്തോടുകൂടിയാണ് എന്ന് നമ്മൾ കണ്ടു. അതിനുശേഷം ചില സിനണിംസ് വിവാഹത്തിന്റെ മലയാളത്തിലും അതുപോലെ ഇംഗ്ലീഷിലുമുള്ള ചില സിനണിംസിനെ കുറിച്ച് നമ്മൾ കണ്ടു. പിന്നെ അതിന്റെ എറ്റിമോളജി ഏത് വാക്കിൽ നിന്നാണ് വിവാഹ കുദാശ അല്ലെങ്കിൽ വിവാഹം വന്നിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടു. പിന്നെ ചില ഡെഫിനിഷൻസ് അത് വെസ്റ്റേൺ മാർക്കിനെ പോലെയുള്ള ആളുകൾ പറഞ്ഞിരിക്കുന്ന ഡെഫിനിഷൻസിനെ കുറിച്ച് പറഞ്ഞു. അതുപോലെ എന്തുകൊണ്ടാണ് വൈ വി ക്യാൻ ഗിവ് എ കോൺക്രീറ്റ് ഡെഫിനിഷൻ ടു ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് മാരേജ് എന്ന് പറഞ്ഞു. അതിന്റെ നാല് ഫോർ റീസൺസ് ഫോർ ദാറ്റ് ദ കൾച്ചറൽ ട്രഡീഷൻസ് റിലീജിയസ് ബിലീഫ്സ് ലീഗൽ റൂളിംഗ്സ് ആൻഡ് ദ ഐഡിയാസ് അബൌട്ട് ബേസിക് ഹ്യൂമൻ റൈറ്റ്സ്. ഇത്രയും കാരണങ്ങൾ കൊണ്ട് നമുക്ക് ഒരിക്കലും വി ക്യാൻ ഗിവ് കോൺക്രീറ്റ് ഡെഫിനിഷൻ ടു ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് മാരേജ് എന്ന് നമ്മൾ കണ്ടു. അതിനുശേഷം മൂന്ന് വേർഡ്സ് വി ഡിസ്കസ്ഡ് അബൌട്ട് ദ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ വെഡിങ് മാരേജ് ആൻഡ് മാട്രിമണി. വെഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് പർട്ടിക്കുലർ ദ സെറിമണീസ് ഓൺ ദാറ്റ് പർട്ടിക്കുലർ ഡേ. ആ ദിവസത്തിൽ നടക്കുന്ന സെറിമണികൾക്കെല്ലാം കൂടി ചേർത്താണ് ഇത് കേക്ക് കെട്ടിയെന്നായാലും വെള്ളം കുടിക്കുന്നതായാലും താഴെ കെട്ടുന്നതായാലും മന്ത്രം കൂടിയിരുന്ന ആ ദിവസം നടക്കുന്ന സെറിമണികൾ വിവാഹവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സെറിമണികൾക്ക് വേണ്ടി പറയുന്ന പേരാണ് വെഡിങ്. അതുപോലെ തന്നെ മാരേജ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ദ പെർമനന്റ് ബോണ്ട് ബിറ്റ്വീൻ എ മാൻ ആൻഡ് വുമൻ എന്ന് നമ്മൾ പറയുന്നുവെങ്കിൽ ഇപ്പോൾ ഓരോ ദിവസം കഴിയുന്നു പറഞ്ഞല്ലോ അതിന്റെ അർത്ഥം മാറിക്കൊണ്ടിരിക്കും. ദാറ്റ് പെർമനന്റ് ബോണ്ട് ദ മാരിറ്റൽ ലൈഫ് അതിനാണ് മാരേജ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് എ ലോങ് ടേം ഷെയറിംഗ് ഓഫ് ഇമോഷൻസ് ഫിസിക്കൽ മെന്റൽ ആൻഡ് ഇമോഷണൽ ഷെയറിംഗ് ഇൻ എ ലോങ് ടേം എന്ന് വേണമെങ്കിൽ മാരേജിനെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ തന്നെ മാട്രിമണി എന്ന വേർഡ്, മാട്രിമണി എന്ന വേർഡ് വന്നിരിക്കുന്നത് മാട്രിമോണിയം എന്ന ലാറ്റിൻ വേർഡിൽ നിന്നാണ്. അത് ദാറ്റ് ഇസ് എ കോമ്പൗണ്ട് വേർഡ് കൺസിസ്റ്റ് ടു ഡിഫറെന്റ് വേർഡ്സ് മേറ്റർ ആൻഡ് മോണിംഗ്. മേറ്റർ എന്ന് പറഞ്ഞാൽ മദർ എന്നും സ്റ്റേറ്റ് ഈസ് സോറി മോണിംഗ് ഈസ് സ്റ്റേറ്റ് ഓഫ് ബീയിങ് എന്ന് നമ്മൾ കണ്ടു. അതായത് മാട്രിമോണി ഈസ് എ ഇൻസ്റ്റിറ്റ്യൂഷൻ ദാറ്റ് മേക്സ് എ വുമൻ ടു to be capable of being a mother. അമ്മയാകാൻ്റെ കൊണ്ട് ഒരു ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു സ്ത്രീയെ യോഗ്യയാക്കുന്ന ഒരു ഒരു ചടങ്ങാണ് വിവാഹം എന്നാണ് ആക്ച്വലി മാട്രിമോണിയുടെ അർത്ഥം. പക്ഷേ നമ്മളുടെ ഹോളി മാട്രിമോണി എന്ന വാക്കിന്റെ ശരിക്കുള്ള അതിന്റെ കൊണോട്ടേഷൻ പറഞ്ഞത് പള്ളിയുടെ ഉള്ളിൽ അല്ലെങ്കിൽ വിവാഹ കൂദാശ എന്ന പേരിൽ നടക്കുന്ന ആ ശുശ്രൂഷയ്ക്കാണ്. അതായത് ക്രിസ്ത്യാനികൾക്കാണെങ്കിൽ വിവാഹ കൂദാശ, അല്ലെങ്കിൽ മറ്റുള്ള മതങ്ങൾക്കാണെങ്കിൽ ആ വിവാഹത്തിന്റെ റിച്വൽസ് നമ്മൾ നടത്തുന്ന കൾട്ടുകൾ ആണ് വിവാഹം എന്ന് പറഞ്ഞ ഹോളി മാട്രിമണി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതുപോലെ ഹോളി മാട്രിമണിയിൽ കൂടി നമ്മൾ ഉദ്ദേശിക്കുന്ന രണ്ട് മൂന്ന് കാര്യങ്ങളാണ് പിന്നീട് പറഞ്ഞത്. ഹോളി മാട്രിമണി ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ടു സാറ്റിസ്ഫൈ ദ ലവ് ഓഫ് ഹസ്ബൻഡ് ആൻഡ് വൈഫ്, സോറി സാങ്ക്ടിഫൈ of husband and wife and gandu. Second, this is to give them the grace to bear with each other's weaknesses and verade balahinathakale parasparam chumukkuvan thakkonam devanambaran kripa nalgunnathinaana vivaha udashayilode uddeshikkunnathu. And the final one, this is to enable them to bring up children in the fear and love of God. ദൈവത്തിന്റെ സ്നേഹത്തിലും ഭയത്തിലും കുഞ്ഞുങ്ങളെ വളർത്തുവാൻ തക്കവണ്ണം പ്രാപ്തരാക്കുന്ന ശുശ്രൂഷയാണ് വിവാഹ കൂദാശ. ഈ മൂന്ന് കാര്യങ്ങളാണ് ക്രിസ്തീയ അണ്ടർസ്റ്റാൻഡ് ക്രിസ്ത്യൻ അണ്ടർസ്റ്റാൻഡ് തിരിച്ച് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ സൈക്കിൾ ഓഫ് ലൈഫ് ആൻഡ് റിലേഷൻ ഇറ്റ്സ് റിലേഷൻ വിത്ത് മാരേജ് അതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അതായത് ലൈഫ് ജീവിതം ത്തിന്റെ സൈക്കിൾ എന്ന് പറഞ്ഞത് വിവാഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു. ഒരാളുടെ പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ അതിനെ കുറിച്ച് പറഞ്ഞാണ് വീണ്ടും ഞാൻ അതിനെ കുറിച്ച് വിശദീകരിക്കുന്നില്ല. പിന്നെ അതുപോലെ സാഹിത്യത്തിലും കലയിലും ഒക്കെ വിവാഹത്തിനുള്ള പ്രാധാന്യത്തെ കുറിച്ച് നമ്മൾ പിന്നീട് പറഞ്ഞു. അതുപോലെ അതായത് എഴുത്തുകൾ, നോവലുകൾ, കഥകൾ, അതുപോലെ നാടകങ്ങൾ, സിനിമകൾ ഒക്കെ അവിടെയൊക്കെ വിവാഹവും അല്ലെങ്കിൽ പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ബന്ധത്തെയും അതുപോലെ അവസാനം അവരുടെ യൂണിയനിലേക്ക് നയിക്കുന്ന അല്ലെങ്കിൽ സെപ്പറേഷനിലേക്ക് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സംഭവ വിവാഹവുമായി ബന്ധപ്പെട്ട സംഭവ വികാസങ്ങളിലേക്ക് നയിക്കുന്ന കലയും സാഹിത്യത്തെയും കുറിച്ച് നമ്മൾ കണ്ടു. നമ്മൾ ചിന്തിച്ചാൽ മതി, എല്ലാ സിനിമയിലും നായകനും നായികയും ഉണ്ട്. നായകനും നായികയും ഉണ്ടെന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ അർത്ഥം അവർ തമ്മിൽ ഒന്നുകിൽ ഒന്നാകുക അല്ലെങ്കിൽ സെപ്പറേറ്റ് ആകുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ആദ്യം സെപ്പറേറ്റ് ആകുക, പിന്നീട് അതിന്റെ റീസൺസിനെ കുറിച്ച് പറയുന്നത് അതാണ്. പുരുഷനും സ്ത്രീയും തമ്മിലുള്ള വിവാഹ ബന്ധവുമായി ബന്ധപ്പെട്ട കഥകളാണ് കൂടുതലായിട്ട് നമ്മുടെ ഇടയിൽ പ്രചരിക്കാറുള്ളത്. അതുപോലെ ദ റിലേഷൻ ബിറ്റ്വീൻ ദ ടു ഇൻസ്റ്റിറ്റ്യൂഷൻ ഫാമിലി ആൻഡ് മാരേജിനെ കുറിച്ച് പറഞ്ഞു. അതുപോലെ ലോട്ട് ഓഫ് ടൈപ്സ് ഓഫ് മാരേജസ് അതിനെ കുറിച്ച് പറഞ്ഞ് വിശദീകരിക്കുന്നില്ല. 1, 2, 3, 4, 5 ടൈപ്സ് ഓഫ് മാരേജസ് അക്കോർഡിംഗ് ടു ദ participants. Adhoola thanne according to the rules there are so many other types of marriages ennum parna adayada vivahathinte ullile rules anusarichu inna groupina agathuna groupina porathuna adhanakke vivahathinte rules anusarichu varuna groupukal types of marriages ne kurichum parna ithrayumana innu pradhanamayittu vivahathe kurichulla introduction aayittu parnathu namukku അടുത്ത ക്ലാസ് മുതൽ അതിന്റെ നമ്മുടെ ക്രിസ്തീയ ക്രിസ്ത്യൻ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് മാരേജ് അല്ലെങ്കിൽ ബിബ്ലിക്കൽ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് മാരേജ് അല്ലെങ്കിൽ തിയോളജിക്കൽ അതുപോലുള്ള കാര്യങ്ങളെ കുറിച്ച് ഇനിയുള്ള ക്ലാസ്സുകളിൽ നമുക്ക് സംസാരിക്കാമെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ച് ഞാൻ ആദ്യം ഒരു ചോദ്യം അച്ഛനോടും അതുപോലെ തന്നെ റൂപയോടും ചോദിച്ചായിരുന്നു. ഇതിനെക്കുറിച്ച് ഒരു ചെറിയ അണ്ടർസ്റ്റാൻഡിംഗ് കൊടുക്കാനാണ് ആദ്യം ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഞാൻ ഒരു സെക്യുലർ റീഡിങ് നടത്തിയത് അതുകൊണ്ടാണ്. എനിക്ക് തോന്നുന്നു ആൾക്കാർക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും ഞാൻ പറഞ്ഞത്. എന്നാലും എന്തെങ്കിലും പുതുതായിട്ട് ഉണ്ടെങ്കിൽ അതനുസരിച്ച് പഠിക്കാൻ തക്കോ ശ്രദ്ധിക്കുക. ഇതൊന്നും എനിക്ക് തോന്നുന്നില്ല നമ്മളുടെ പരീക്ഷയ്ക്ക് അത്ര ഇമ്പോർട്ടന്റ് ആയിട്ട് വരുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമുക്ക് വിവാഹ ശുശ്രൂഷയെ കുറിച്ച് മാത്രമായിരിക്കാം ചോദിക്കുന്നത് എന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് ഇനിയുള്ള ക്ലാസ്സുകൾ കുറച്ചും കൂടി ഗൗരവത്തോടുകൂടി കാണണമെന്നും പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. എനിക്ക് തോന്നുന്നത് സമയം ഏകദേശം അവസാനിക്കാൻ സമയമായി. അതുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ദൈവം കരയ്ക്കട്ടെ.
താങ്ക് യു അച്ഛാ, നല്ലൊരു ഇൻട്രൊഡക്ടറി ക്ലാസ് ആയിരുന്നു. നമ്മൾ വിവാഹം എന്ന വാക്കിനെ കുറിച്ച്, ഇപ്പം വിവാഹം, മാട്രിമണി, മാരേജ്, വെഡിങ് അച്ഛൻ പറഞ്ഞതുപോലെ ഇതൊക്കെ നമ്മൾ ഇന്റർചേഞ്ചബിളി ഉപയോഗിക്കുമെങ്കിലും അതിന്റെ ആ ഒരു പല മാനങ്ങളെ കുറിച്ചൊന്നും നമ്മൾ അത്ര ചിന്തിക്കാറില്ല. നമ്മൾ ആ വാക്കുകളൊക്കെ ഉപയോഗിക്കുമെങ്കിലും അപ്പൊ അതിനെ കുറിച്ചൊക്കെ ചില പുതിയ ഇൻഫർമേഷനും പിന്നെ വിവാഹത്തിന്റെ സോഷ്യോളജിക്കൽ, കൾച്ചറൽ, ബിബ്ലിക്കൽ, കണ്ടംപററി ആസ്പെക്ട്സിനെ കുറിച്ചൊക്കെ നമുക്കൊന്ന് കേൾക്കുവാനും പഠിക്കുവാനും ഇന്നത്തെ ക്ലാസ്സിലൂടെ ഇടയായി. നല്ലൊരു ഇൻട്രൊഡക്ടറി ക്ലാസ് ആയിരുന്നു വെച്ചാൽ ജോബി അച്ഛനോടും ക്ലാസ്സിൽ ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരോടും ഉള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ലിസാൻഡി, എന്റെ എന്തെങ്കിലും പറയാനുണ്ടോ?
ഇല്ല, ഇറ്റ്സ് എ വെരി നൈസ് ക്ലാസ് കേട്ടോ. എവരിബഡി എൻജോയ്ഡ് ഐ ബിലീവ്. ഇൻട്രൊഡക്ടറി ക്ലാസ് വാസ് വെരി വെരി താങ്ക് യു.
താങ്ക് യു ആൻഡി. അനൗൺസ്മെന്റ് ആയിട്ടുള്ളത്, അടുത്ത ബുധനാഴ്ച വൈകുന്നേരം 8 മണിക്ക് നമുക്ക് പതിവ് പോലെ ന്യൂ ടെസ്റ്റമെന്റ് മലയാളം ക്ലാസ് ഉണ്ടായിരിക്കും. അപ്പോസ്തല പ്രവൃത്തികൾ 19-ാം അധ്യായമായിരിക്കും നമ്മൾ പഠിക്കുന്നത്. വ്യാഴാഴ്ച വൈകുന്നേരം 8 മണിക്ക് നമ്മുടെ ഇന്നത്തെ ഫെയ്ത്ത് സ്റ്റഡി ക്ലാസിന്റെ കണ്ടിന്യൂഷൻ ആയിരിക്കും. അപ്പൊ മറ്റ് അനൗൺസ്മെന്റ്സ് ഒന്നുമില്ല. നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം അച്ഛാ.
എന്തായാലും ഇത് ജോയിൻ ചെയ്ത എല്ലാ സഹോദരിമാർക്കും പ്രത്യേകമായിട്ട് നന്ദി അറിയിക്കുന്നു. ഇനിയുള്ള ക്ലാസ്സുകളിൽ നമുക്ക് പരസ്പരം കാണാം, കേൾക്കാം എന്ന് വിചാരിക്കുന്നു. ദൈവത്തിൽ ശരണപ്പെടുന്നു, പ്രാർത്ഥിക്കും. സ്തോത്രം സ്തോത്രം കർത്താവേ, സ്തോത്രം
ആയിരമായിരമായിരമായിരമായിരമായിരമായിരമായിരമായിരമായിരമായിരമായിരമായിരമായിരമായിരമായിരമായിരമായിരമായിരമായിരമായിരമായിരമായിരമായിരമായിരമായിരമായിരമായിരമായിരമായിരമായിരമായിരമായിരമായിരമായിരമായിരമായിരമായിരമായിരമായിരമായിരമായിരമായിരമായിരമായിരമായിരമായിരമായിരമായിരമായിരമായിരമായിരമായിരമായിരമായിരമായിരമായിരമായിരമായിരമായിരമായിരമായിരമായിരമായിരമായിരമായിരമായിരമായിരമായിരമായിരമായിരമായിരമായിരമായിരമായിരമായിരമായിരമായിരമായിരമായിരമായിരമായിരമായിരമായിരമായിരമായിരമായിരമായിരമായിരമായിരമായിരമായിരമായിരമായിരമ
ചെയ്യണമേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ, ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായ ഞങ്ങളോട് കരുണ ചെയ്യണമേ, ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ, ായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും അവരുടെ മേലും പ്രത്യേക മർത്തമറിയം സമാജത്തിന്റെ മേലും പരിശുദ്ധ സഭയിലെ എല്ലാ ആധ്യാത്മിക പ്രസ്ഥാനങ്ങളുടെ മേലും മർത്തമറിയ സമാജത്തിന് നേതൃത്വം വഹിക്കുന്ന എല്ലാവരുടെ മേലും പ്രത്യേക ഈ ഫെയ്ത്ത് സ്റ്റഡിക്ക് വേണ്ടി നേതൃത്വം നൽകുന്ന അച്ഛന്റെ മേലും എല്ലാ ഓഫീസ് ബോറേഴ്സിന്റെ മേലും ഇതിൽ സംബന്ധിച്ച എല്ലാ സഹോദരിമാരുടെ മേലും നമ്മുടെ എല്ലാ യൂണിറ്റുകളുടെ മേലും അവരിൽ പങ്കെടുക്കുന്ന എല്ലാ സഹോദരികളുടെ മേലും അവിടെ എല്ലാ നേതൃത്വം നൽകുന്ന വികാരി അച്ഛന്മാരുടെ മേൽ ഈ വർഷം നടക്കുവാൻ പോകുന്ന നമ്മുടെ എല്ലാ പരിപാടികളുടെ മേലും ഈ ഫെയ്ത്ത് സ്റ്റഡി ക്ലാസ്സുകളുടെ മേലും പോലും കൊണ്ടായിരിക്കുമാറാകട്ടെ.
ആമേൻ.
താങ്ക് യു അച്ഛാ, താങ്ക് യു ആൻഡി, താങ്ക് യു എവരിവൺ. ബൈ, ഗുഡ് നൈറ്റ്.
താങ്ക് യു.